Thank you for listening to SBS Radio's Malayalam program. Listen to the full program on Thursdays at 8 p.m. and Sundays at 9 p.m. on SBS Radio 2 channel on your digital TV or SBS Your Language app on mobile.
നമസ്കാരം, ഡോക്ടർ കണ്ണൻ വേണുഗോപാൽ. ഇപ്പോൾ ബവൽ ക്യാൻസർ അവയർനെസ് മന്താണ്, അതുകൊണ്ട് തന്നെ അതേക്കുറിച്ച് എല്ലാവർക്കും താല്പര്യമുള്ളൊരു വിഷയവുമായിരിക്കും. ആദ്യം തന്നെ എന്താണ് ഈ ബവൽ ക്യാൻസർ എന്ന കാര്യം ഒന്ന് വിശദീകരിക്കാമോ?
താങ്ക്സ് രീജു. ബവൽ ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൻ കുടലിൽ വരുന്ന ക്യാൻസറിനാണ് ബവൽ ക്യാൻസർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ എൻറ്റയർ ജി ഐ ടി ആമാശയം, ഇസോഫഗസ് ഉണ്ട്, സ്റ്റമക്ക് ഉണ്ട്, സ്മോൾ ബവൽ, ചെറിയ കുടലുണ്ട്, പക്ഷെ വൻ കുടലിൽ വരുന്ന ക്യാൻസറിനെയാണ് ബവൽ ക്യാൻസർ എന്ന് പറയുന്നത്.
ഇതിനെക്കുറിച്ച് പലപ്പോഴും സംസാരിക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കേട്ടിട്ടുള്ള ഒരു കാര്യം, ഇന്ത്യക്കാർക്ക് പൊതുവിൽ ബവൽ ക്യാൻസർ കുറവായിരിക്കും. വിദേശത്ത് പോയി താമസിക്കുകയാണെങ്കിൽ പോലും ഇന്ത്യക്കാർക്ക് പൊതുവിൽ ബവൽ ക്യാൻസർ കുറവായിരിക്കും. പാശ്ചാത്യ സംസ്കാരത്തിലാണ് ഇത് കൂടുതലുള്ളതെന്ന് കേൾക്കാറുണ്ട്. തുടക്കം തന്നെ അത് എത്രത്തോളം സത്യമാണ്?
ഇത് പാർട്ട്ലി കറക്റ്റ് ആണ്. വെസ്റ്റേൺ കൺട്രീസ്, അതായത് നോർത്ത് അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, അവിടെ ഉള്ളതിനേക്കാളും കുറവാണ് ഇൻസിഡൻസ്. കുറച്ചേ കാണുന്നുള്ളൂ ഇന്ത്യക്കാരിൽ ബവൽ ക്യാൻസർ, അതൊരു സത്യമാണ്. പക്ഷേ ഇൻസിഡൻസ് ഒള്ളി സ്ലൈറ്റ്ലി ലോവർ. അപ്പോ ഓസ്ട്രേലിയയിൽ ഉള്ള ഇൻസിഡൻസിനേക്കാളും കുറച്ചുകൂടെ കുറവാണ് ഇന്ത്യക്കാരിൽ. പക്ഷെ അതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി, ഇന്ത്യയിലെ ലൈഫ് എക്സ്പെക്ടൻസി ആവറേജ് 66 ഇയേഴ്സ് ആണ്. ഓസ്ട്രേലിയ ലൈഫ് എക്സ്പെക്ടൻസി ആവറേജ് 85-88 ആണ്. ബവൽ ക്യാൻസർ പ്രിൻസിപ്പലി ഒരു പ്രായം ഏറുന്തോറും കാണുന്ന ഒരു ക്യാൻസർ ആണ്. അതായത് ആവറേജ് ഏജ് അറ്റ് ഡയഗ്നോസിസ് 68 ആണ് ഓസ്ട്രേലിയയിൽ തന്നെ. അപ്പോ അതായിരിക്കും ഒരു കാരണം. അതായത് മേ ബി വി ആർ നോട്ട് ലിവിങ് ലോങ് ഇനഫ്. അതായത് ഇന്ത്യയിൽ അത്ര 66 ആണ് ആവറേജ് പറഞ്ഞല്ലോ. ഇപ്പൊ ഓസ്ട്രേലിയൻസ് ലിവ് 20 ഇയേഴ്സ് മോർ. അപ്പൊ അതൊരു കാര്യമാവാം. പക്ഷേ ഇന്ത്യക്കാരിൽ കാണുന്നില്ല എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്ലി ട്രൂ. കാര്യം നമ്മൾ ഒരു രാജ്യത്തോട്ട് മൈഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവിടുത്തെ ഡയറ്ററി ലൈഫ് സ്റ്റൈൽ മെഷേഴ്സ് ഒക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഉള്ള ആ രാജ്യത്തിന് രാജ്യത്തിനകത്തുള്ള ഡിസീസസ് നമുക്ക് അത് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോ ഇൻ അതർ വേർഡ്സ്, ഇപ്പൊ യു കെയിലും നോർത്ത് അമേരിക്കയിലും ഒക്കെ ഇത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമാണ്. അവിടുത്തെ നമ്മൾ ഫസ്റ്റ് ജനറേഷൻ ആയിട്ട് ചെല്ലുന്ന ആൾക്കാരിൽ അത്ര കൂടുതൽ ഇൻസിഡൻസ് ഇല്ലെങ്കിലും അവരിലെ മക്കളിൽ, അതായത് സെക്കൻഡ് ജനറേഷൻ ആയിട്ട് വരുന്നവർ, അതായത് ഈ മൈഗ്രേറ്റ് ചെയ്യുന്ന കൺട്രീസിൽ ജനിക്കുന്ന കുട്ടികൾ, അവരിൽ വെസ്റ്റേൺ കൺട്രീസിലുള്ള അസുഖങ്ങൾ ഓൾമോസ്റ്റ് സെയിം റേറ്റ്സിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ സെക്കൻഡ് ജനറേഷൻ ഇന്ത്യൻസ് ആണെങ്കിൽ ബാൽ ക്യാൻസർ വുഡ് ബി ദ സെയിം, ഇറ്റ്സ് വുഡ് ബി സീൻ ഇൻ ദ സെയിം റേറ്റ്സ് ആസ് നേറ്റീവ് ഓസ്ട്രേലിയൻസ്.
അതായത് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഉണ്ടാകുന്ന രണ്ടാം തലമുറയിൽപ്പെട്ട മലയാളികൾക്കും ഇന്ത്യക്കാർക്കുമെല്ലാം ഇന്ത്യയിലുള്ളവരെക്കാൾ, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് കുടിയേറി പാർക്കുന്ന ഫസ്റ്റ് ജനറേഷനേക്കാൾ കൂടുതലായി ബവൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞു വരുന്നത്.
ഡെഫിനറ്റ്ലി, അത് നമ്മൾ ഓസ്ട്രേലിയയിൽ അത് കാണപ്പെട്ട് അങ്ങനത്തെ റിസർച്ച് ചെയ്തിട്ടില്ലെങ്കിലും യു കെയിലും അമേരിക്കയിലും അത് ചെയ്തിട്ടുണ്ട്. അത് പ്രൂവൻ ഫാക്ട് ആണ്. ഇത് മാത്രമല്ല മറ്റ് പല അസുഖങ്ങളും, ഇപ്പൊ ബവൽ ക്യാൻസർ വരുത്തുന്ന അസുഖങ്ങളുണ്ട്, അൾസറേറ്റിക് കൊളൈറ്റിസ്, ക്രോൺസ് ഡിസീസ് എന്ന് പറഞ്ഞ രണ്ട് അസുഖങ്ങളുണ്ട് ബവൽ ക്യാൻസർ വരുത്തുന്നത്. ഈ അസുഖങ്ങള് ഈ സെക്കൻഡ് ജനറേഷൻ ഇന്ത്യക്കാരിൽ ഇറ്റ് ഇസ് ഫൗണ്ട് ഇൻ ദ സെയിം റേറ്റ്സ് ആസ് അവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് പോപ്പുലേഷൻ. അത് ഇറ്റ്സ് ഓൾ പ്രൂവൻ ഫാക്ട്.
ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ പറയുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു സംശയം, എന്തുകൊണ്ടാണ് ബവൽ ക്യാൻസർ ഉണ്ടാകുന്നത്, എന്താണ് ഈ വൻകുടലിൽ ക്യാൻസർ ഉണ്ടാകാൻ കാരണം എന്നുള്ളതാണ്. കാരണം ഇവിടെ ജീവിക്കുമ്പോൾ കൂടുന്നു, ഇന്ത്യയിലായിരിക്കുമ്പോൾ കുറയുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു കാരണം?
ഇതിന്റെ കാരണങ്ങൾ പലതാണ്. ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഏജ് ആണ് റിസ്ക് ഫാക്ടർ. 50 വയസ്സിൽ കൂടുതൽ ഉള്ള ആൾക്കാരിലാണ് സാധാരണമായി കാണപ്പെടുന്നത്. പിന്നുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സ്മോക്കിംഗ്, സ്മോക്കേഴ്സിലാണിത്, പുകവലിക്കുന്നവരിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഒരുപാട് ആൽക്കഹോൾ കൺസ്യൂം ചെയ്യണമെങ്കിൽ അത് അങ്ങനെയുള്ള ആൾക്കാരിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു. ഫാമിലി ഹിസ്റ്ററി, ഇപ്പൊ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു ബവൽ ക്യാൻസർ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, അതായത് വീട്ടിൽ ആർക്കെങ്കിലും എന്നല്ല, ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്, അച്ഛൻ, അമ്മ, ബ്രദർ, സിസ്റ്റർ, അങ്ങനെയുള്ള ഹിസ്റ്ററി ഉള്ള ആൾക്കാരിൽ ബവൽ ക്യാൻസർ കൂടുതലായിട്ട് കാണപ്പെടുന്നു. പിന്നെ ചില വൻകുടലിൽ വരുന്ന ചില അസുഖങ്ങളുണ്ട്, ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഓഫ് ദ ലാർജ് ബോൾ എന്ന് പറയും. അത് അൾസറേറ്റീവ് കൊളൈറ്റിസും ക്രോൺസ് ഡിസീസും ആണ് രണ്ട് കോമൺ ആയിട്ടുള്ള കണ്ടീഷൻസ്. ഇത് ഉള്ള ആൾക്കാരിൽ ബവൽ ക്യാൻസർ റിസ്ക് കൂടുതലാണ്.
ഒരു പക്ഷേ ഇതൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ ഒരു സാധാരണക്കാരന്റെ ഭാഷയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ചിന്താരീതിയിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടുത്തെ ഒരു ഭക്ഷണ രീതി, ജീവിത രീതി, നമ്മൾ കൂടുതൽ പ്രോസസ്ഡ് ഫുഡ് കഴിക്കുന്നു, അതെല്ലാം ഈ ബവൽ ക്യാൻസർ ഉണ്ടാകാൻ കാരണമാകുന്നുണ്ടോ?
വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പ്രോസസ്ഡ് ഫുഡ് ഒരു ഒരു ഡയറ്ററി റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് പ്രോസസ്ഡ് ഫുഡിന്റെ അമിതമായ ഉപയോഗമാണ്. അതാണ് ഡയറ്ററി ഫാക്ടേഴ്സിൽ മെയിൻ ആയിട്ട് കാണുന്നത്. പിന്നെ ഇൻക്രീസ്ഡ് യൂസ് ഓഫ് റെഡ് മീറ്റ്, അതായത് റെഡ് മീറ്റ് ഇപ്പൊ കൂടുതൽ കഴിക്കുന്നു, ആഴ്ചയിൽ 5-6 ദിവസം റെഡ് മീറ്റ് കഴിക്കുന്നു, അങ്ങനെ അതും ഒരു റിസ്ക് ഫാക്ടറാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന ചേഞ്ചസ്. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് റിസ്ക് ഫാക്ടർ ഒബീസിറ്റി, അതായത് അമിത വണ്ണം ഒരു റിസ്ക് ഫാക്ടറാണ്. അപ്പൊ നമ്മൾ ഈ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതും കാണാൻ, ഇറ്റ്സ് ബീൻ ഷോൺ ദാറ്റ് നമ്മൾ ഒരു രാജ്യത്ത് നിന്ന് വേറൊരു വെസ്റ്റേൺ കൺട്രിയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ പോപ്പുലേഷൻ, അതായത് നാട്ടിൽ നിന്ന് വന്നതിനേക്കാളും ഇന്ത്യയിൽ നിന്ന് വന്നതിനേക്കാളും വെയിറ്റ് കൂടുതലാണ് അങ്ങനെ ഈ മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന ആൾക്കാരില്.
എന്തൊക്കെയാണ് ഇതിന്റെ ഒരു ലക്ഷണങ്ങൾ, ഈ ബൗൾ ക്യാൻസർ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
ലക്ഷണങ്ങൾ, ചില ലക്ഷണങ്ങളുണ്ട്, എന്നാലും ബൗൾ ക്യാൻസറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലക്ഷണമില്ലായ്മയാണ്. പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും വേണമെന്നില്ല. പക്ഷെ ലക്ഷണങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ചേഞ്ച് ഇൻ ബൗൾ ഹാബിറ്റ്, അതായത് നമ്മൾ സാധാരണ എങ്ങനെയാണോ നമ്മുടെ വയറിൽ നിന്ന് പോയിരുന്നത്, അത് ഒരു പെർസിസ്റ്റന്റ് ചേഞ്ച്, അതായത് ഒന്നോ രണ്ടോ ദിവസമോ അല്ല, ഒരാഴ്ചത്തെ ചേഞ്ച് അല്ല, ഒരു 3-4 ആഴ്ചയിൽ ചേഞ്ച് ഇൻ ബൗൾ ഹാബിറ്റ്. അതായത് കൃത്യമായിട്ട് ആദ്യം ഒരു ദിവസം പോയിരുന്നു ആള്, ഇപ്പൊ ഒരു കുറച്ച് ലൂസ് ആയിട്ട് പോകുന്നു, അല്ലെങ്കിൽ ചില ദിവസം കോൺസ്റ്റിപ്പേഷൻ, അതായത് മലബന്ധം വരുന്നു, ചില ദിവസം ഡയറി വരുന്നു, അതായത് ചേഞ്ച് ഇൻ ബൗൾ ഹാബിറ്റ് ഫ്രം ബേസ് ലൈൻ. പക്ഷെ ഓവർ എ പീരീഡ് ഓഫ് ടൈം, അത് ഒരു, ഞാൻ പറഞ്ഞില്ല 1-2 ദിവസം അല്ലെ, ഒരാഴ്ച അല്ല, ഒരു 3-4 ആഴ്ച അത് കൺസിസ്റ്റന്റ് ആയിട്ട് കാണപ്പെടുന്നു, അതൊരു സൈൻ ആണ്. പിന്നെ നമ്മുടെ വയറിൽ നിന്ന് പോകുമ്പോഴത്തേക്കും രക്തം കാണുന്നു, ബ്ലഡ് ഇൻ ദ സ്റ്റൂൾ, അതൊരു സൈൻ ആണ്. പിന്നെ വേറെ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറുവേദന. പക്ഷെ വയറുവേദന, ബാൽ ക്യാൻസർ, വൻകുടലിലെ ക്യാൻസർ വയറുവേദനയായിട്ട് വരുന്നത് റെയർ ആണ്. പക്ഷെ ചേഞ്ച് ഇൻ ബാൽ ഹാബിറ്റ്, ബ്ലഡ് ഇൻ ദ സ്റ്റൂൾ, രക്തം കാണപ്പെടുന്നു. പിന്നെ വേറെ ചില ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശപ്പില്ലാതെയാകുന്നു, അല്ലെങ്കിൽ വെയിറ്റ് കുറയുന്നു, ഇതൊക്കെ പക്ഷെ ലേറ്റ് സയൻസ് ആണ്.
ഡോക്ടർ ഇപ്പൊ പറഞ്ഞ ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം തന്നെ മറ്റു ഒരുപാട് രോഗങ്ങൾ, അല്ലെങ്കിൽ വളരെ നിസ്സാരമായ രോഗങ്ങൾ മൂലവും ഈ പറയുന്ന ലക്ഷണങ്ങൾ, വിശപ്പില്ലായ്മ, അല്ലെങ്കിൽ ബ്ലഡ് പോകുന്നത്, അല്ലെങ്കിൽ ബൗൾ ഹാബിറ്റ്സിൽ ഉണ്ടാകുന്ന മാറ്റം, ഇതെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഇത് ബൗൾ ക്യാൻസർ ആണോ എന്ന് കണ്ടെത്താൻ കഴിയുന്നത് എങ്ങനെയാണ്?
അത് വളരെ വളരെ ശരിയാണ്. നമ്മളിപ്പോ ഇത്തിരി ബ്ലഡ് കണ്ടു, ആ അത് പൈൽസ് ആണ് എന്ന് പറഞ്ഞ് കളയാതെ, ഇപ്പൊ നമ്മൾ ഒരു ബ്ലഡ് കാണുന്നു, അല്ലെങ്കിൽ കുറച്ച് 2-3 ദിവസം അടുപ്പിച്ച് ബ്ലഡ് കാണുന്നു എന്ന് പറയുമ്പോൾ കാണുവാണെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്യാതെ അതൊരു GP-നെ ഒരു ഡോക്ടറിനെ കണ്ട് അത് പൈൽസ് ആണ്, വേറൊന്നും അല്ല എന്ന് ഉറപ്പുവരുത്തണം. ഈ ബാൽ ക്യാൻസർ ഓസ്ട്രേലിയയുടെ ഒരു ടാഗ് ലൈൻ, ബാൽ ക്യാൻസർ ഓസ്ട്രേലിയയുടെ, നമ്മളിപ്പോ അവരുടെ ലിറ്ററേച്ചർ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ പോയി നോക്കുകയാണെങ്കിൽ ഒരു കീ സ്റ്റേറ്റ്മെന്റ് അവർ പറയുന്നത്, നെവർ ബി ടോൾഡ് ദാറ്റ് യു ആർ ടു യങ് ഫോർ ബാൽ ടു ഡെവലപ്പ് ബാൽ ക്യാൻസർ. അതായത് ഒരിക്കലും നിങ്ങളുടെ അടുത്ത് ആരും പറയരുത് നിങ്ങൾക്ക് ഒട്ടും പ്രായമായിട്ടില്ല, ബാൽ ക്യാൻസർ വയസ്സന്മാരുടെ രോഗമാണ്, നിങ്ങൾക്ക് അതിനുള്ള പ്രായമായിട്ടില്ല എന്ന് ആരെയും നിങ്ങളുടെ അടുത്ത് പറയാൻ സമ്മതിക്കാതിരിക്കുക. അതായത് ബ്ലഡ് കാണുവാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ചേഞ്ച് ഇൻ ബാൽ ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, വെറുതെ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നതിനേക്കാളും. അതാണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെസ്സേജ്.
എങ്ങനെ ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്?
ഇപ്പൊ നമ്മള് ഇപ്പൊ ബ്ലഡ് കാണുവാണ്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ബാൽ ഹാബിറ്റ്സ് കാണുവാണെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ചെയ്യാവുന്നത് ഒരു സ്റ്റൂൾ ടെസ്റ്റ് ആണ്, അതായത് മലം പരിശോധിക്കുക. മലത്തിൽ രക്തത്തിന്റെ അംശം പരിശോധിക്കുന്നതാണ് ആദ്യം ചെയ്യാവുന്നത്, അതായത് ഫീക്കൽ ഒക്കൾട്ട് ബ്ലഡ് ടെസ്റ്റ് എന്നാണ് അതിന് പറയുന്നത്. അത് നമ്മൾ കെമിസ്റ്റിന്റെ അടുത്ത് പോയി ഒരു കിറ്റ് വാങ്ങിച്ച് നമുക്ക് തന്നെ അത് ചെയ്ത് ഒരു പത്തോളജി ലാബിലോട്ട് അയച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അത് പോസിറ്റീവ് ആണെങ്കിൽ, അതായത് നമ്മുടെ മലത്തിൽ രക്തമുണ്ടെങ്കിൽ, അത് രക്തം കാണപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുവാണെങ്കിൽ, നെക്സ്റ്റ് ടെസ്റ്റ് ഇസ് കൊളോണോസ്കോപ്പി എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ആണ്. അതായത് കൊളോണോസ്കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാൽ പ്രിപ്പയർ ചെയ്ത്, അതായത് മരുന്ന് കഴിച്ച് വയറിലെ വൻകുടലിനെ എംറ്റി ആക്കിയിട്ട് സെഡേഷൻ, അണ്ടർ സെഡേഷൻ, അതായത് കുറച്ച് നമ്മൾ ഉറക്കിക്കിടത്തിയിട്ട് ഒരു ക്യാമറ ഉപയോഗിച്ച് വൻകുടലിനെ മുഴുവൻ എക്സാമിൻ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് കൊളോണോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പൊ ബാൽ ക്യാൻസർ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ടെസ്റ്റാണ് കൊളോണോസ്കോപ്പി. ഞാൻ പറഞ്ഞില്ലേ, ഈ മലത്തിൽ രക്തമുണ്ടോ എന്ന്, ഉണ്ടോ ഇല്ലേ എന്ന് നോക്കുന്ന ടെസ്റ്റാണ് ഫീക്കൽ ഒക്കൽ ബ്ലഡ്. അതൊരു നല്ല ടെസ്റ്റാണ്, പക്ഷെ ഇറ്റ് ഹാസ് ഫോൾസ് പോസിറ്റീവ്. അതായത് ചില ആൾക്കാരിൽ ബാൽ ക്യാൻസർ ഉള്ളവരിൽ ഇത് നെഗറ്റീവ് ആവാം, പക്ഷെ അതുപോലെ തന്നെ ഇല്ലാത്ത ആൾക്കാരിൽ അത് പോസിറ്റീവ് ആവാം. പക്ഷെ ഈ കൊളോണോസ്കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഇറ്റ്സ് എ മച്ച് മോർ ഫൈനർ ടെസ്റ്റ്, അതൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള ടെസ്റ്റാണ്. അപ്പൊ പക്ഷെ അതിന് സെഡേഷൻ വേണം, പിന്നെ ഒരു ഇൻവേസീവ് ടെസ്റ്റ് ആണ്, ചെറിയ കോംപ്ലിക്കേഷൻസ് കൊണ്ടുവരാൻ ചാൻസ് ഉള്ള ഒരു ടെസ്റ്റ് ആണ്, പക്ഷെ ഇറ്റ്സ് എ മോർ ഡെഫിനിറ്റീവ് ടെസ്റ്റ്.
ഓക്കെ. അഥവാ ഇത്തരത്തിൽ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, രോഗമുണ്ടെന്ന് കണ്ടെത്തുകയാണെങ്കിൽ, ബൗൾ ക്യാൻസർ ഉണ്ടെന്ന് കണ്ടെത്തുകയാണെങ്കിൽ, ചികിത്സിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ ചികിത്സിച്ച് പൂർണ്ണമായി മാറ്റാൻ കഴിയുന്നതാണോ ഈ രോഗം?
ഇത് ചികിത്സിച്ച് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുന്ന ഒരു രോഗമാണ് ബാൽ ക്യാൻസർ. പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുന്നത്, അതായത് ഇത് ബാൽ ക്യാൻസറിന് ബ്രോഡ്ലി സ്റ്റേജ് 1 തൊട്ട് സ്റ്റേജ് 4 വരെ ഉണ്ട്. ഒന്നാം സ്റ്റേജ് തൊട്ട് നാലാം സ്റ്റേജ് വരെ. അത് നാലാം സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്പ്രെഡ് ആയിട്ടുള്ളത് ലിവറിലും ലങ്ങിലും ഒക്കെ പോയത്. ഒന്നാം സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വൻകുടലിന് ഉള്ളിൽ തന്നെ കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ക്യാൻസറാണ്. സ്റ്റേജ് 1 ആൻഡ് 2 എന്ന് പറഞ്ഞാൽ അതിന്റെ കുറച്ചുകൂടെ കൂടുതൽ. സ്റ്റേജ് 1 ആൻഡ് 2 ഒക്കെ ആണെങ്കിൽ ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി ക്യൂറബിൾ, അതായത് 5 ഇയർ സർവൈവൽ റേറ്റ്. അതായത് ഇങ്ങനെ ക്യാൻസർ വരുന്നുണ്ടെങ്കിൽ 5 വർഷം നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ 100 പേരിൽ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേജ് 1 ആൻഡ് സ്റ്റേജ് 2 90-95% ആൾക്കാരും 5 വർഷം കഴിയുമ്പോഴത്തേക്കും സ്റ്റിൽ ദേ ആർ സ്റ്റിൽ അലൈവ് ആൻഡ് ക്യാൻസർ ഫ്രീ.
ഓക്കേ,
അപ്പൊ ഇത് നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് കീ.
തീർച്ചയായും എത്രയും പെട്ടെന്ന് ഈ ടെസ്റ്റ് സ്ക്രീനിങ് നടത്തുക എന്നുള്ളതാണ് പ്രധാനം തോന്നുന്നത്. അപ്പൊ ഏത് പ്രായത്തിൽ നടത്തണം അങ്ങനെ ഇപ്പൊ ഡോക്ടർ ആദ്യം പറയുകയുണ്ടായി പ്രായമായവരിലാണ് കൂടുതൽ, പക്ഷെ പിന്നീട് പറയുകയുണ്ടായി പ്രായമാകുന്നതിന് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല. അപ്പൊ എന്ത് ലക്ഷണങ്ങൾ കാണുമ്പോൾ ഈ മലത്തിൽ ബ്ലഡിന്റെ അംശം കാണുക അല്ലെങ്കിൽ ഈ പറഞ്ഞ ബൗൾ ഹാബിറ്റ്സിൽ മാറ്റം ഉണ്ടാവുക അങ്ങനെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ സ്ക്രീൻ ചെയ്യണം എന്നുള്ളതാണോ?
കറക്റ്റ്, സിംപ്റ്റമാറ്റിക് ആയിട്ടുള്ള ആൾക്കാരിൽ അപ്പൊ തന്നെ ചെയ്യുക. അതായത് ചേഞ്ച് ഇൻ ബാൽ ഹാബിറ്റ്സ് അല്ലെങ്കിൽ രക്തം കാണുന്നു, അങ്ങനെയാണെങ്കിൽ നമ്മളിത് സ്ക്രീനിങ് അല്ല. അപ്പൊ നമ്മളത് ആക്ച്വലി നമ്മൾ ഒരു സിംപ്റ്റം അതായത് ലക്ഷണമുള്ള ആളിൽ നമ്മൾ അത് പരിശോധിക്കുകയാണ്. ലക്ഷണമൊന്നുമില്ല, അതായത് ആവറേജ് റിസ്ക് സ്ക്രീനിങ്. നമ്മള് ഒരു നമുക്കൊരു സിംപ്റ്റമും ഇല്ല, നമുക്ക് ഒരു പ്രശ്നവും ഇല്ല, പക്ഷെ നമ്മൾ നമ്മുടെ ഹെൽത്ത് പ്രൊമോഷന് വേണ്ടി നമ്മളിത് സ്ക്രീനിങ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ 50 വയസ്സ് ഫീക്കൽ ഒക്കൽ ബ്ലഡ് ടെസ്റ്റിംഗ് ആണ് ബാൽ ക്യാൻസർ ഓസ്ട്രേലിയയുടെ റെക്കമെൻഡേഷൻ. ഒരു സിംറ്റമും ഇല്ല, ഒരു ഫാമിലി ഹിസ്റ്ററി ഇല്ല, അങ്ങനെയുള്ള ആൾക്കാരിൽ 50 വയസ്സിൽ തുടങ്ങുക എന്നുള്ളതാണ് ബാൽ ക്യാൻസർ ഓസ്ട്രേലിയയുടെ റെക്കമെൻഡേഷൻ.
അതിനായി സർക്കാർ പദ്ധതികൾ എന്തെങ്കിലും തന്നെ ഉണ്ടോ ഇവിടെ?
സർക്കാർ പദ്ധതി ഉണ്ട്. ഒരു 2007-2008 നാഷണൽ ബാൽ ക്യാൻസർ സ്ക്രീനിങ് പ്രോഗ്രാം എന്ന പദ്ധതി ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഫീക്കൽ ഒക്കൽ ബ്ലഡ് ടെസ്റ്റിംഗ് ഗവൺമെന്റ് ഏറ്റെടുത്ത് ചെയ്യുന്നു. ഗവൺമെന്റ് നമുക്ക് ഒരു കിറ്റ് അയച്ചു തരും, നമുക്ക് 50 വയസ്സ് അല്ലെങ്കിൽ 55 വയസ്സാകുമ്പോഴത്തേക്കും ഒരു കിറ്റ് അയച്ചു തരും. അത് നമ്മൾ വീട്ടിൽ തന്നെ ടെസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഫീക്കൽ ഒക്കൽ ബ്ലഡ് എന്നിട്ട് ബ്ലഡ് ടെസ്റ്റിംഗ്, എന്നിട്ട് അത് നമ്മൾ ലാബിലോട്ട് അയച്ചു കൊടുക്കുന്നത്. പക്ഷെ അത് എല്ലാവരിലും സൗജന്യമായിട്ട് ചെയ്യാർ ഇതുവരെ ആയിട്ടില്ല. 2023 ആകുമ്പോഴത്തേക്കും 2023 ആകുമ്പോഴത്തേക്കും എല്ലാ ആൾക്കാർക്കും സൗജന്യമായിട്ട് ചെയ്ത് കൊടുക്കാനാണ് ഗവൺമെന്റിന്റെ പ്ലാൻ. പക്ഷെ ഇപ്പൊ 50 വയസ്സ്, 55 വയസ്സ്, 60 വയസ്സ്, 65 വയസ്സ്, അങ്ങനെ ഈ പ്രായം ആവുന്ന ആൾക്കാരിൽ ഗവൺമെന്റ് ഇപ്പൊ അത് ആ കിറ്റ് വീട്ടിലോട്ട് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരു കിറ്റ് നമുക്ക് തന്നെ പോയി നമ്മുടെ GP വഴി GPനെ കണ്ട് GPയുടെ അടുത്ത് ഡിസ്കസ് ചെയ്ത് ഒരു ലോക്കൽ ആയിട്ടുള്ള കെമിസ്റ്റിന്റെ അടുത്ത് പോയി ഒരു കിറ്റ് വാങ്ങിച്ച് നമുക്ക് തന്നെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. $14 ഉള്ളൂ ഒരു കിറ്റ് വാങ്ങിക്കാൻ. ഈ സിംപ്റ്റം ആയിരിക്കും, അത് ഒരു ലക്ഷണം ഇല്ലാത്ത ആൾക്കാരിലും 50 വയസ്സിൽ തുടങ്ങിയാൽ മതി. പക്ഷെ നമുക്കിപ്പോ ഫാമിലി ഹിസ്റ്ററി ഉണ്ട്, അതായത് അച്ഛനിലോ അമ്മയിലോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്രദറിലോ സിസ്റ്ററിലോ ഉണ്ടെങ്കിൽ 10 ഏജ് ഓഫ് ഡയഗ്നോസിസ് ഇൻ ദ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്, ആരിലാണോ ഏത് വയസ്സിലാണ് കാണപ്പെടുന്നത് അതിൽ നിന്ന് 10 വയസ്സ് കുറവ് തൊട്ട്, അതായത് 10 ഇയേഴ്സ് ഏർലിയർ യു സ്റ്റാർട്ട് സ്ക്രീനിങ്.
അതായത് ഇപ്പോൾ അച്ഛന് 50 വയസ്സിൽ കണ്ടു തുടങ്ങിയെങ്കിൽ മകൻ 40 വയസ്സിൽ തുടങ്ങണം എന്നുള്ളതാണോ?
കറക്റ്റ്, അതാണ്. അപ്പൊ അങ്ങനെ നമുക്കൊരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമ്മളത് ആവറേജ് റിസ്കിൽ കൂടുതലാണ് നമുക്കത്. അങ്ങനെയാണെങ്കിൽ കൊളോണോസ്കോപ്പി ഇസ് പ്രോബബ്ലി ദ ബെറ്റർ ടെസ്റ്റ്. പക്ഷെ ഇപ്പൊ കൊളോണോസ്കോപ്പി ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത ആണെങ്കിൽ ഫീക്കൽ ഒക്കൽ ബ്ലഡ് ആയാലും മതി. പക്ഷെ ദ ബെറ്റർ ടെസ്റ്റ് ഇൻ ദാറ്റ് സിറ്റുവേഷൻ ചിലപ്പോൾ കൊളോണോസ്കോപ്പി ആയിരിക്കും, നമ്മുടെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ.
ഡോക്ടർ, ഇത്തരത്തിൽ ഈ നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റ് ഒക്കെ നടത്തി അല്ലെങ്കിൽ കൊളോണോസ്കോപ്പി നടത്തി ബവൽ ക്യാൻസർ ഉണ്ടെന്നോ അല്ലെങ്കിൽ ബവൽ ക്യാൻസറിന് സാധ്യതയുണ്ടെന്നോ കണ്ടെത്തുകയാണെങ്കിൽ അത് പിന്നീട് തടയാൻ അല്ലെങ്കിൽ ക്യാൻസറായി മാറുന്നത് തടയാൻ എന്തെങ്കിലും തരത്തിലുള്ള മാർഗമുണ്ടോ? ഇതെങ്ങനെയെങ്കിലും തരത്തിൽ ഇത് പ്രിവെന്റ് ചെയ്യാൻ കഴിയുന്ന ഒരു രോഗമാണോ ബവൽ ക്യാൻസർ?
തീർച്ചയായിട്ടും, വളരെ നല്ല ചോദ്യമാണ്. അതായത് നമുക്ക് വളരെ കുറച്ച് ക്യാൻസേഴ്സേ ഉള്ളൂ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ക്യാൻസർ ഇല്ലാതെ, അതായത് പ്രിവെൻഷൻ ഓഫ് ക്യാൻസർ ഇസ് ഡിഫിക്കൽട്ട്. അത് ബാൽ ക്യാൻസറിൽ ഇറ്റ്സ് എ പ്രൈം എക്സാമ്പിൾ ഓഫ് ക്യാൻസർ പ്രിവെൻഷൻ. അതായത് ഓരോ ബാൽ ക്യാൻസറും തുടങ്ങുന്നത്, ഓരോ ക്യാൻസറും അതിന്റെ ജീവിതം തുടങ്ങുന്നത് ഒരു 2-3 മില്ലിമീറ്റർ വലുപ്പമുള്ള പോളിപ്പിൽ നിന്നാണ്. പോളിപ്പ് എന്ന് പറഞ്ഞാൽ വൻകുടലിനകത്തുള്ള ഒരു മുഴയിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. ആ പോളിപ്പിനെ നമ്മൾ കൊളോണോസ്കോപ്പി ചെയ്യുമ്പോഴത്തേക്കും മുറിച്ചു കളയുകയാണ്, എടുത്തു കളയുകയാണ്. ആ പോളിപ്പ് പിന്നെ ഒരിക്കലും ക്യാൻസർ ആവില്ല. അപ്പോ അതാണ് ഈ കൊളോണോസ്കോപ്പി ടെസ്റ്റിന്റെ ഏറ്റവും നല്ല വശം, ദ ബ്യൂട്ടി ഓഫ് കൊളോണോസ്കോപ്പി. അതായത് പോളിപ്പ് എല്ലാം മാറ്റുവാണെങ്കിൽ ദർ ഇസ് നോ റിസ്ക് ഓഫ് ഫെർദർ ഡെവലപ്മെന്റ് ഓഫ് ബാൽ ക്യാൻസർ. അത് കൊളോണോസ്കോപ്പി ഇറ്റ്സ് ബോത്ത് എ ഡയഗ്നോസ്റ്റിക്, അതായത് നമുക്ക് എന്താണെന്ന് കണ്ടുപിടിക്കാം, അറ്റ് ദ സെയിം ടൈം തെറപ്യൂട്ടിക്. എന്തെങ്കിലും ഒരു മുഴയോ അങ്ങനെ പോളിപ്സോ ഉണ്ടെങ്കിൽ അത് മാറ്റുകയും ചെയ്യാം. ഇറ്റ്സ് എ ഡയഗ്നോസ്റ്റിക് ആൻഡ് തെറപ്യൂട്ടിക് ടെസ്റ്റ് അറ്റ് ദ സെയിം ടൈം. അപ്പൊ അങ്ങനെ അങ്ങനെ പൊളപ്പ് മാറ്റുമ്പോഴത്തേക്കും ആ പൊളപ്പ് പിന്നെ ബബിൾ ക്യാൻസർ ആവുകയില്ല.
തീർച്ചയായും ഡോക്ടർ, എന്തായാലും ഈ ഒരു ബബിൾ ക്യാൻസർ അവയർനെസ് മന്തിൽ അതേക്കുറിച്ച് മലയാളികൾക്ക് ഓസ്ട്രേലിയൻ മലയാളികൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന വിവരങ്ങളാണ് താങ്കൾ പങ്കുവച്ചത്. വളരെയധികം നന്ദി ഡോക്ടർ കണ്ണൻ വേണുഗോപാൽ ഇത്രയും നേരം SBS മലയാളത്തോട് സംസാരിച്ചതിനെ.
താങ്ക് യു വെരി മച്ച്. താങ്ക്സ് ടീച്ചർ.